മോശ മുതൽ ദാവീദ് വരെയുള്ള ഇസ്രായേലിന്റെ ചരിത്രമാണ് നാം 78-ാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ കാണുന്നത്. 77-ാം സങ്കീർത്തനം വരെയാണല്ലോ നാം പഠിച്ചു കഴിഞ്ഞത്. 78-ാം സങ്കീർത്തനവും ആസാഫിൻ്റെ ഒരു ധ്യാന സങ്കീർത്തനമാണ്. മിസ്രയീം മുതൽ ദാവീദിൻ്റെ കാലം വരെയുള്ള ഇസ്രായേലിൻ്റെ ചരിത്രം ഈ സങ്കീർത്തനത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു. ഇതിൽ ജനത്തിൻ്റെ പരാജയവും ദൈവത്തിൻ്റെ വിശ്വസ്തതയും നാം കാണുന്നു. ഇത് വളരെ മനോഹരമായൊരു സങ്കീർത്തനമാണ്. ആദ്യമായി ദൈവം തൻ്റെ ജനത്തെ വിളിക്കുന്നതായി കാണുവാൻ കഴിയും. തന്നെ ശ്രദ്ധിക്കുവാൻ ദൈവം തൻ്റെ ജനത്തോട് പറയുന്നു. 78-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യം ഞാനൊന്ന് വായിക്കാം, ശ്രദ്ധിച്ചാട്ടെ. 78-ാം സങ്കീർത്തനം 1-ാം വാക്യം: എൻ്റെ ജനമേ, എൻ്റെ ഉപദേശം ശ്രദ്ധിപ്പിൻ, എൻ്റെ വായ്മൊഴികൾക്ക് നിങ്ങളുടെ ചെവി ചായ്പിൻ. ഇത് ദീർഘമായൊരു സങ്കീർത്തനമാണ്. ഇതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മാത്രമേ ഞാൻ വായിക്കുവാനും ചിന്തിക്കുവാനും ആഗ്രഹിക്കുന്നുള്ളൂ. എന്നാൽ നിങ്ങളുടെ വേദപുസ്തകത്തിൽ ഇത് മുഴുവനായി നിങ്ങൾ വായിക്കുകയും നിങ്ങളത് ചിന്തിക്കുകയും ചെയ്യണം. 9-ഉം 10-ഉം വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, ആയുധം ധരിച്ച വില്ലാളികളായ എഫ്രീമിയർ യുദ്ധ ദിവസത്തിൽ പിന്തിരിഞ്ഞുപോയി. അവർ ദൈവത്തിൻ്റെ നിയമം പ്രമാണിച്ചില്ല, അവൻ്റെ ന്യായപ്രമാണത്തെ ഉപേക്ഷിച്ച് നടന്നു എന്ന് നാം കാണുന്നു. എഫ്രീം യുദ്ധത്തിന് പോകാതിരുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് ഇവിടെ ലഭിക്കുന്നത്. ദൈവം അക്കാര്യം ശ്രദ്ധിക്കുകയും ചെയ്തിരിക്കുന്നു. വിശാലമായ അർത്ഥത്തിൽ എഫ്രീം എല്ലാ ഇസ്രായേലരുടെയും എല്ലാ ദൈവജനത്തിൻ്റെയും സ്വഭാവമാണ് വ്യക്തമാക്കുന്നത്. അന്ന് ഇസ്രായേലായിരുന്നു, ഇന്നത് സഭയത്രെ. ദൈവത്തിൻ്റെ വിശ്വസ്തതയ്ക്ക് മാറ്റമില്ല എന്ന് നാം കാണുന്നു. 17-ാം വാക്യം നോക്കിക്കാട്ടെ: എങ്കിലും അവർ അവനോട് പാപം ചെയ്തു, അത്യുന്നതനോട് മരുഭൂമിയിൽ വെച്ച് മത്സരിച്ചുകൊണ്ടിരുന്നു. തങ്ങളുടെ കൊതിക്ക് ഭക്ഷണം ചോദിച്ചുകൊണ്ട് അവർ ഹൃദയത്തിൽ ദൈവത്തെ പരീക്ഷിച്ചു. അവർ ദൈവത്തിന് വിരോധമായി സംസാരിച്ചു. മരുഭൂമിയിൽ മേശയൊരുക്കുവാൻ ദൈവത്തിന് കഴിയുമോ? ഇന്ന് ദൈവമക്കളുടെ ഇടയിൽ ഏത് വിധത്തിലുള്ള അവിശ്വാസമാണ് ഉള്ളത് എന്നിത് സൂചിപ്പിക്കുന്നു. ദൈവജനത്തിൻ്റെ ഭാഗത്തെ പ്രായോഗിക നിരീശ്വരത്വമാണ് ഇവിടെ വെളിവാകുന്നത്. ഞാനിത് കഴിഞ്ഞ ദിവസം സൂചിപ്പിക്കുകയുണ്ടായല്ലോ. ദൈവം എന്താണ് ചെയ്തതെന്ന് നോക്കാം. 25-ാം വാക്യം: മനുഷ്യർ ശക്തിമാന്മാരുടെ അപ്പം തിന്നു, അവനവർക്ക് തൃപ്തിയാകും വണ്ണം ആഹാരം അയച്ചു. അവർക്കാവശ്യമായിരുന്നതെല്ലാം ദൈവം അവർക്ക് കൊടുത്തു. എന്നിട്ടും അവർ ദൈവത്തെ സംശയിക്കുകയും അവനെ വിമർശിക്കുകയുമാണ് ചെയ്തത് എന്ന് നാം കാണുന്നു. ദാവീദിനെക്കുറിച്ച് ഇപ്രകാരം സൂചിപ്പിച്ചുകൊണ്ടാണ് ഈ ധ്യാന സങ്കീർത്തനം അവസാനിപ്പിച്ചിരിക്കുന്നത്. 70-ഉം 71-ഉം 72-ഉം വാക്യങ്ങൾ: അവൻ തൻ്റെ ദാസനായ ദാവീദിനെ തിരഞ്ഞെടുത്തു, ആട്ടിൻ തൊഴുത്തുകളിൽ നിന്ന് അവനെ വരുത്തി. തൻ്റെ ജനമായ യാക്കോബിനെയും തൻ്റെ അവകാശമായ ഇസ്രായേലിനെയും മേയിക്കേണ്ടതിന് അവൻ അവനെ തള്ളയാടുകളെ നോക്കുന്ന വേലയിൽ നിന്ന് കൊണ്ടുവന്നു. അങ്ങനെ അവൻ പരമാർത്ഥ ഹൃദയത്തോടെ അവരെ മേയിച്ചു, കൈമിടുക്കോടെ അവരെ നടത്തി. ദാവീദിൻ്റെ കർത്താവും ദാവീദിൻ്റെ പുത്രനുമായവൻ്റെ നിഴലാണ് ദാവീദ്. ദൈവം അവരോട് വിശ്വസ്തതയുള്ളവനായിരുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഇന്ന് നമ്മുടെ ദൈവം നമ്മോടും വിശ്വസ്തനായിരിക്കുന്നു എന്ന ഉറപ്പ് താങ്കളുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ സാധിക്കുന്നുണ്ടോ? 79-ാം സങ്കീർത്തനത്തിലേക്ക് വരാം. മഹാപീഡന കാലത്ത്, അതായത് ഇസ്രായേൽ ജനത്തിന് വരുവാനിരിക്കുന്ന വലിയ കഷ്ടതയുടെ ദിവസം അവർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് നമുക്ക് ഈ 79-ാം സങ്കീർത്തനത്തിൽ കാണുവാൻ കഴിയുന്നത്. ഞാൻ പറയട്ടെ, ഇത് നമുക്കുള്ള പ്രാർത്ഥനയല്ല. ഇത് ആസാഫിൻ്റെ ഒരു സങ്കീർത്തനമാണ്. ആസാഫ് ദാവീദിൻ്റെ സമകാലീനനായിരുന്നു എന്ന് നമുക്കറിയാം. ഒരുപക്ഷെ ആസാഫ് ദാവീദിൻ്റെ സഹായകനായി ശുശ്രൂഷ ചെയ്തിരുന്നു എന്ന് കരുതാവുന്നതത്രേ. 1-ാം വാക്യത്തിൽ നാം കാണുന്നു: ദൈവമേ, ജാതികൾ നിന്റെ അവകാശത്തിലേക്ക് കടന്നിരിക്കുന്നു, അവർ നിന്റെ വിശുദ്ധ മന്ദിരത്തെ അശുദ്ധമാക്കുകയും യെരുശലേമിനെ കൽക്കുന്നുകളാക്കുകയും ചെയ്തിരിക്കുന്നു. ഈ സങ്കീർത്തനം എടുക്കപ്പെട്ട സമയത്ത് ഇത് പ്രവചനപരമായിരുന്നെങ്കിലും നെബുക്കനേസറിൻ്റെ ആക്രമണവും അതിനെ തുടർന്നുള്ള ബാബേൽ പ്രവാസവും ഇത് കൃത്യമായി ചിത്രീകരിക്കുന്നു. അതുപോലെ തന്നെ മക്കാബിയരുടെ കാലത്ത് ഇതുപോലെയുള്ള പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ പ്രവചനത്തിൻ്റെ അന്തിമമായ നിവൃത്തി മഹാപീഡനകാലത്ത് ഉണ്ടാകും എന്ന് നാം കാണുന്നതാണ്. ബാബേൽ പ്രവാസത്തിന് മുമ്പ് ദൈവം അവരെ നശിപ്പിക്കുന്നതിനോ പ്രവാസത്തിലേക്ക് പോകുന്നതിനോ അനുവദിക്കുകയില്ല എന്നാണ് കള്ളപ്രവാചകന്മാർ പറഞ്ഞിരുന്നത്. എന്നാൽ ഒരിക്കലും പിടിക്കുവാൻ കഴിയുകയില്ലെന്നുള്ള ആ കള്ളപ്രവാചകന്മാർ പറഞ്ഞ പട്ടണം പിടിക്കപ്പെടുകയും അവിടുത്തെ നിവാസികൾ പ്രവാസത്തിലേക്ക് പോകുകയും ചെയ്യേണ്ടി വന്നു. ഒരിക്കലും നശിപ്പിക്കപ്പെടുകയില്ലെന്ന് അവർ പറഞ്ഞിരുന്ന ദേവാലയം നശിപ്പിക്കപ്പെട്ടു. ആ പട്ടണം യെരുശലേം പട്ടണവും ജനം ഇസ്രായേൽ മക്കളുമാണ്. ഇത് പല പ്രാവശ്യം നടന്നു. അങ്ങനെ ജനം ദൈവത്തോട് നിലവിളിക്കുവാൻ കാരണമായി. സകലത്തിനും കേന്ദ്രമായിരുന്നത് തിരുനിവാസം അഥവാ ദേവാലയമായിരുന്നു. ഈ ഭാഗം ലേവ്യ പുസ്തകത്തോട് സാമ്യപ്പെട്ടതാകുന്നു എന്ന കാര്യം ഓർമ്മിക്കുക. ലേവ്യ പുസ്തകത്തിൽ സമാഗമന കൂടാരത്തോട് അനുബന്ധിച്ചുള്ള ആരാധനയും പിന്നീട് ദേവാലയവുമാണല്ലോ പ്രധാന വിഷയം. രണ്ടാം വാക്യത്തിൽ നാം കാണുന്നു, അവർ നിന്റെ ദാസന്മാരുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും നിന്റെ വിശുദ്ധന്മാരുടെ മാംസത്തെ കാട്ടുമൃഗങ്ങൾക്കും ഇരയായി കൊടുത്തിരിക്കുന്നു. ഈ ഭയങ്കരമായ കാര്യം ഇസ്രായേൽ ജനത്തിന് മനസ്സിലാകുക പ്രയാസമുള്ള കാര്യമായിരുന്നു. എന്തുകൊണ്ടാണ് ഇതവർക്ക് അനുഭവിക്കുവാൻ ദൈവം അവരെ അനുവദിച്ചത്? ദൈവജനത്തിന് ഇപ്രകാരം സംഭവിക്കാൻ കഴിയുകയില്ലെന്നുള്ള കള്ളപ്രവാചകന്മാരുടെ നിരന്തരമായ ആ പ്രവചനം, അത് കള്ളപ്രവചനമായിരുന്നു, അതവർ നടത്തിക്കൊണ്ടിരുന്നു. യിരെമ്യാ പ്രവാചകൻ വിശ്വസ്തയോടുകൂടെ ദൈവത്തിൻ്റെ ശിക്ഷാവിധി വരുവാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്നുവെങ്കിലും അവനെ ജനത്തിൻ്റെ വഞ്ചകർ എന്ന് മുദ്രയടിച്ച് അവഗണിക്കുകയാണ് ചെയ്തത്. തങ്ങളെ എന്തുകൊണ്ട് ദൈവം സംരക്ഷിച്ചില്ല എന്ന കാര്യം ഇസ്രായേൽ മക്കൾക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. ഇന്നും ഇത് നമുക്കൊരു വലിയ ചോദ്യമാണ്. കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ പലരും ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. പലർക്കും ആ കാര്യം മനസ്സിലാക്കുവാൻ പ്രയാസമുള്ള സംഗതിയാണ്. സങ്കീർത്തനക്കാരൻ്റെ ചോദ്യം തന്നെ ആയിരിക്കാം അവർക്കുമുള്ളത്. എന്നാൽ അവർ ദൈവത്തോട് വിശ്വസ്തരായിരുന്നുവോ? അവർ ദൈവത്തോട് ശരിയായ ബന്ധത്തിലേക്ക് മടങ്ങി വന്നുവോ? അവർ അവരുടെ മശിഹയെ സ്വീകരിച്ചുവോ? അവർ അവങ്കിലേക്കാണോ തിരിയുന്നത്? ഇതിൻ്റെ എല്ലാം ഉത്തരം ഇല്ല എന്നതാണല്ലേ. കഴിഞ്ഞ കാലത്ത് ദൈവം തൻ്റെ ജനത്തെ ന്യായം വിധിച്ചു. ഇന്നും അവരെ ന്യായം വിധിച്ചുകൊണ്ടിരിക്കുന്നു. സഭയ്ക്ക് വലിയ ശിക്ഷാവിധി വന്നു എന്നും അത് ഭാവിയിൽ വർദ്ധിച്ചു വരും എന്നും അത്രേ ഞാൻ വിശ്വസിക്കുന്നത്. ലോകത്തിലെ ജനങ്ങളുടെ മേൽ ശിക്ഷാവിധി വന്നിരിക്കുകയാണ്. അവരുടെ നിലവിളി ശ്രദ്ധിക്കുക. അഞ്ചാം വാക്യം, യഹോവേ നീ നിത്യം കോപിക്കുന്നതും നിന്റെ തീക്ഷ്ണത തീ പോലെ ജ്വലിക്കുന്നതും എത്രത്തോളം? ദൈവമേ നീ ഞങ്ങളെ ഒന്ന് നിവർന്നു നിൽപ്പാൻ അനുവദിക്കുകയില്ലയോ എന്നാണ് യഹൂദന്മാർ നിലവിളിച്ച് ചോദിക്കുന്നത്. തുടർന്ന് അവർ ക്ഷമയ്ക്കായി ദൈവത്തോട് നിലവിളിക്കും. എട്ടാം വാക്യം, ഞങ്ങളുടെ പൂർവന്മാരുടെ അകൃത്യങ്ങളെ ഞങ്ങൾക്ക് കണക്കിടരുതേ, നിന്റെ കരുണ വേഗത്തിൽ ഞങ്ങളെ എതിരേൽക്കുമാറാകട്ടെ, ഞങ്ങൾ ഏറ്റവും എളിമപ്പെട്ടിരിക്കുന്നു. തങ്ങളുടെ പണ്ടുകാലത്തെ അകൃത്യങ്ങളെ ഓർക്കരുതേ എന്നാണ് അവർ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ ദൈവത്തിന് എങ്ങനെ അവരുടെ പാപങ്ങളെ തുടച്ചു കളയുന്നതിനും മറയ്ക്കുന്നതിനും കഴിയും? ക്രിസ്തുവിൻ്റെ മരണത്തിൽ കൂടി മാത്രമേ അതിന് കഴിയുകയുള്ളൂ. ക്രിസ്തുവിനെ ത്യജിക്കുമ്പോൾ അത് യഹൂദനായാലും യവനനായാലും ധനവാനായാലും ദരിദ്രനായാലും ദാസനായാലും സ്വതന്ത്രനായാലും ആണായാലും പെണ്ണായാലും കറുത്തവനോ വെളുത്തവനോ ആരായാലും ശിക്ഷാവിധിയുണ്ട്. ദൈവത്തെ ശിക്ഷാവിധിയിലോ വീണ്ടെടുപ്പിലോ നാം കണ്ടുമുട്ടേണ്ടത് ആവശ്യമാണ്. രണ്ടു വഴികൾ മാത്രമേ ഉള്ളൂ. തുടർന്ന് ഈ കഷ്ടത അനുഭവിക്കുന്ന ജനത്തിൻ്റെ കരച്ചിൽ ഒന്ന് കേൾക്കുക. 50-ാം വാക്യമാണ് ഞാൻ വായിക്കുന്നത്. ഞങ്ങളുടെ രക്ഷയായ ദൈവമേ നിന്റെ നാമമഹത്വത്തിനായി ഞങ്ങളെ സഹായിക്കണമേ, നിന്റെ നാമം നിമിത്തം ഞങ്ങളെ വിടുവിച്ച് ഞങ്ങളുടെ പാപങ്ങളെ പരിഹരിക്കണമേ. ദൈവം തങ്ങളോടുകൂടെ ഉണ്ടെന്നും അവൻ അവരെ വിടുവിക്കുമെന്നും ഇസ്രായേൽ മക്കൾ അഭിമാനത്തോടെ പറയുമായിരുന്നു. ദൈവം അവരെ വിടുവിച്ചില്ല എന്ന് മാത്രമല്ല, അവർ നിന്ദയ്ക്കും പരിഹാസത്തിനും വിഷയമായി തീരുകയും ചെയ്തു. ജാതികൾ അവരെ പരിഹസിച്ചു കൊണ്ടിരുന്നു. നന്ദി വാചകത്തോടുകൂടെ ഈ സങ്കീർത്തനം അവസാനിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കുക. 13-ാം വാക്യം, എന്നാൽ നിന്റെ ജനവും നിന്റെ മേച്ചൽപ്പുറത്തെ ആടുകളുമായ ഞങ്ങൾ എന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും, തലമുറ തലമുറയോളം ഞങ്ങൾ നിന്റെ സ്തുതിയെ പ്രസ്താവിക്കും. വരുവാനിരിക്കുന്ന രാജ്യത്തിൽ അവരുടെ ദുഃഖവും കണ്ണുനീരും എന്നേക്കുമായി നീങ്ങിപ്പോകും. അതുകൊണ്ട് തലമുറ തലമുറയോളം സ്തുതിയും സ്തോത്രവും അവിടെ ഉണ്ടായിരിക്കും എന്നത്രേ ആസഫ് പാടി നിർത്തുന്നത്. ഇനി നമുക്ക് 80-ാം സങ്കീർത്തനത്തിലേക്കൊന്ന് വരാം. ഇസ്രായേലിൻ്റെ ഇടയനോടുള്ള പ്രാർത്ഥനയാണ് ഈ സങ്കീർത്തനത്തിൻ്റെ വിഷയം. ഈ സങ്കീർത്തനങ്ങളിൽ ഒരേ ആശയമാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. സംഗീത പ്രമാണിക്ക് സാരസ സാക്ഷ്യം എന്ന രാഗത്തിൽ ആസഫിൻ്റെ ഒരു സങ്കീർത്തനം എന്നാണ് ഇതിൻ്റെ തലക്കെട്ടിൽ നൽകിയിരിക്കുന്നത്. സാരസ സങ്കീർത്തനം മശിഹായെ, അതെ, കർത്താവായ യേശുക്രിസ്തുവിനെ സൂചിപ്പിക്കുന്നു എന്ന് നാം മുമ്പ് കണ്ടുവല്ലോ. വീണ്ടും തങ്ങളെ നയിക്കണമേ എന്ന് ഇസ്രായേലിൻ്റെ ഇടയനോടുള്ള ഒരു അപേക്ഷയാണ് ഇവിടെ കാണുന്നത്. ഒന്നാം വാക്യം, ആട്ടിൻകൂട്ടത്തെ പോലെ യോസഫിനെ നടത്തുന്നവനായി ഇസ്രായേലിൻ്റെ ഇടയനായുള്ളവേ ചെവിക്കൊള്ളണമേ, കിരൂബുകളിന്മേൽ അധിവസിക്കുന്നവനെ പ്രകാശിക്കണമേ. അതെ, ഇസ്രായേലിൻ്റെ ഇടയൻ കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. ആടും ഇടയനും നാം മുമ്പും പഠിച്ച വിഷയങ്ങളാണ്. ആട്ടിൻകൂട്ടത്തെ പോലെ യോസഫിനെ നടത്തുന്നവനായി, അതെ, വാഗ്ദത്ത ദേശം അവകാശമാക്കുവാൻ ഇസ്രായേൽ ഗോത്രങ്ങൾ മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്തതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇസ്രായേലിൻ്റെ ഇടയനായ യഹോവ അവരുടെ നായകനായിരുന്നു, അവരുടെ ലോകപ്രകാരമുള്ള നായകൻ യോശുവ ആയിരുന്നു ഈ പറഞ്ഞ സമയത്ത്. എന്നാൽ നായകനായ സൈന്യങ്ങളുടെ യഹോവയുടെ കീഴിലാണ് യോശുവ പ്രവർത്തിച്ചത്. അതിവിശുദ്ധ സ്ഥലത്ത് വെച്ച് ഈ ജനത്തെ കണ്ടുമുട്ടിയിരുന്ന ദൈവത്തോട് സങ്കീർത്തനക്കാരൻ അപേക്ഷിക്കുകയാണ്. രണ്ടാം വാക്യം, എഫ്രീമും ബെന്യാമീനും മനശ്ശെയും കാണുക നിന്റെ വീര്യബലം ഉണർത്തി ഞങ്ങളുടെ രക്ഷയ്ക്കായി വരേണമേ. എഫ്രീമും ബെന്യാമീനും മനശ്ശെയും എന്തുകൊണ്ടാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്? സംഖ്യാപുസ്തകം 2:17-24 വാക്യങ്ങൾ ഇതിന് ഉത്തരം കണ്ടെത്തുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ഭാഗം നിങ്ങൾ വായിക്കുന്നുവെങ്കിൽ, സമാഗമന കൂടാരത്തിന് ചുറ്റും ഗോത്രങ്ങളെ നിർത്തിയപ്പോൾ ഈ ഗോത്രങ്ങൾക്ക് പെട്ടകത്തിന് തൊട്ടു പുറകിലായിട്ടാണ് സ്ഥാനം കൊടുത്തിരുന്നത്. ഇസ്രായേൽ മക്കളെ മരുഭൂമിയിൽ കൂടി നയിച്ചത് ദൈവത്തിൻ്റെ നിയമപെട്ടകമായിരുന്നു. മുമ്പ് അവരെ ദൈവം നയിച്ചതുപോലെ വീണ്ടും തങ്ങളെ നയിക്കണമേ എന്നാണ് നിലവിളിക്കുന്നത്. മൂന്നാം വാക്യം, ദൈവമേ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ, ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ. ഈ വാക്യം ഈ സങ്കീർത്തനത്തിൽ 3 പ്രാവശ്യം ആവർത്തിച്ചിരിക്കുന്നതായി കാണാം. 3-ാം വാക്യം, 7-ാം വാക്യം, 19-ാം വാക്യം. ഇത് ഒരു ഗാനത്തിൻ്റെ പല്ലവി പോലെയാണ്. 4-ാം വാക്യം നോക്കിക്കാട്ട്, സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ നീ നിന്റെ ജനത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് നേരെ എത്രത്തോളം കോപിക്കും. 4-6 വാക്യങ്ങൾ ഈ സങ്കീർത്തനത്തിൻ്റെ ദുഃഖകരമായ ഭാഗം അഥവാ വിലാപമാണ്. ദൈവം തൻ്റെ ജനത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിയത് നാം കാണുന്നു. അതുകൊണ്ട് ദൈവം തങ്ങളോട് കോപിച്ചിരിക്കുന്നു എന്ന ചിന്തയാണ് സങ്കീർത്തനക്കാരൻ ഇവിടെ വെളിപ്പെടുത്തുന്നത്. 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, നീ അവർക്ക് കണ്ണുനീരിൻ്റെ അപ്പം തിന്മാൻ കൊടുത്തിരിക്കുന്നു, അനവധി കണ്ണുനീർ അവർക്ക് കുടിപ്പാനും കൊടുത്തിരിക്കുന്നു. ദൈവവചനത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ വാക്യങ്ങളിൽ ഒന്നാണിത്. ദൈവം തൻ്റെ ജനത്തിന് കണ്ണുനീർ കുടിപ്പാനും കണ്ണുനീരിൻ്റെ അപ്പം തിന്മാനും കൊടുത്തിരിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അവർക്ക് തിന്മാനുണ്ടായിരുന്നത് കണ്ണുനീർ മാത്രമായിരുന്നു. ഇത് കഷ്ടതയുടെ കണ്ണുനീരാണ്. ഇസ്രായേൽ മക്കളെ പോലെ കഷ്ടത അനുഭവിച്ച് നിലനിന്നിട്ടുള്ള വേറെ ജനങ്ങളില്ല തന്നെ. യഹൂദന്മാരെ പോലെ കഷ്ടത അനുഭവിക്കേണ്ടി വന്നിരുന്നെങ്കിൽ മറ്റേത് ജനതയും ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റപ്പെടുമായിരുന്നു. 100 ആണ്ടുകളായി ഇസ്രായേൽ ജനം കണ്ണുനീർ കുടിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് അതിന് കാരണം? അവർ തങ്ങളുടെ ഇടയനെ ഉപേക്ഷിച്ച് കളഞ്ഞു എന്നുള്ളതാണ് അതിന് കാരണം. നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ അവൻ യെരുശലേം നഗരത്തെ കണ്ട് അതിനെ ചൊല്ലിക്കരഞ്ഞു. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 41, 42, 43, 44 വാക്യങ്ങളിൽ ഇപ്രകാരം നാം വായിക്കുന്നുണ്ട്. അവൻ ഇസ്രായേലിനെ ചൊല്ലി കരയുന്നു, യെരുശലേമിനെ ചൊല്ലി കരയുന്നു. യഹൂദന്മാർക്ക് കണ്ണുനീർ കുടിക്കേണ്ടി വന്നതിൻ്റെ കാരണം എന്താകുന്നു എന്ന് ഈ ഭാഗം വ്യക്തമാക്കുന്നു. ക്രൂശിങ്കിലേക്കുള്ള യാത്രയിൽ കരഞ്ഞുകൊണ്ടിരുന്ന ചില സ്ത്രീകളെ നോക്കി കർത്താവ് ഇപ്രകാരം പറഞ്ഞു, യെരുശലേം പുത്രിമാരെ, എന്നെ ചൊല്ലി കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവേൻ. ഇനിയും 7-ാം വാക്യം നോക്കിക്കേ, സൈന്യങ്ങളുടെ ദൈവമേ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ, ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ. ആ പ്രകാശിക്കേണ്ടതായ തിരുമുഖം ഇസ്രായേലിൻ്റെ മശിഹായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മുഖം കാണും. തുടർന്ന് വളരെ ശ്രദ്ധേയമായ മറ്റൊരു വാക്യം നാം കാണുന്നു. 8-ാം വാക്യം, നീ മിസ്രൈമിൽ നിന്നൊരു മുന്തിരിവള്ളി കൊണ്ടുവന്നു, ജാതികളെ നീക്കിക്കളഞ്ഞ് അതിനെ നട്ടു. മിസ്രൈമിലെ അടിമത്വത്തിൽ നിന്ന് ദൈവം ഇസ്രായേൽ ജാതിയെ വിടുവിച്ചു കൊണ്ടുവന്നു. പലസ്തീൻ ദേശത്തുണ്ടായിരുന്ന ജാതികളെ അവിടെ നിന്ന് അവൻ നീക്കിക്കളഞ്ഞ ശേഷം ദൈവം തൻ്റെ മുന്തിരിവള്ളിയായ ഇസ്രായേലിനെ അവിടെ നട്ടു. ദൈവത്തെ ആരാധിക്കുന്നതിനായി ഇസ്രായേൽ ജനം ദേവാലയം പണിതു. തങ്ങളുടെ ദേവാലയം നശിപ്പിക്കപ്പെടുമെന്നും അവരെ ദേശത്തു നിന്ന് പുറത്താക്കുമെന്നും പിന്നീട് അവരോട് പറഞ്ഞു എന്ന് നാം കാണുന്നു. എന്തുകൊണ്ടാണ് അവരെ ദേശത്തു നിന്ന് പുറത്താക്കുമെന്ന് പറഞ്ഞത്? ജാതികളെ ആ ദേശത്തു നിന്ന് എന്തുകൊണ്ട് ദൈവം പുറത്താക്കിയോ അതേ കാരണം കൊണ്ടാണ് ഇസ്രായേൽ ജനത്തെയും പുറത്താക്കുന്നത്. ദൈവം നീതിമാനാണ്, ന്യായം മാത്രം പ്രവർത്തിക്കുന്നവനാണ്. അവർ ദൈവത്തെ ഉപേക്ഷിച്ചു കളഞ്ഞു എന്നതാണ് അതിന് കാരണം. ജാതികൾക്കും ഉണ്ടായത് അതേ പ്രശ്നമാണല്ലോ. ഇസ്രായേൽ ജനത്തിൻ്റെ ഉത്തരവാദിത്വം ജാതികളുടേതിനേക്കാൾ വലിയതായിരുന്നു. കാരണം യാതൊരു ജാതിക്കും ഇല്ലാതിരുന്നതായ പ്രത്യേക പദവി, അതായത് ദൈവത്തിൻ്റെ ദൃശ്യമായ സാന്നിധ്യം, ദൈവം അവർക്ക് നൽകിയിരുന്നു. 9-ാം വാക്യം, നീ അതിനെ തടമെടുത്തു, അത് വേരൂന്നി ദേശത്ത് പടർന്നു. മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന വാഗ്ദത്ത ദേശത്ത് നട്ടുപിടിപ്പിച്ച മുന്തിരിവള്ളിയായ ഇസ്രായേലിനെ കുറിച്ചാണ് ഈ വാക്യത്തിൽ പറയുന്നത്. 10-ഉം 11-ഉം വാക്യങ്ങളിൽ, അതിൻ്റെ നിഴൽ കൊണ്ട് പർവ്വതങ്ങൾ മൂടിയിരുന്നു, അതിൻ്റെ കൊമ്പുകൾ ദിവ്യ ദേവദാരുക്കൾ പോലെയും ആയിരുന്നു, അത് കൊമ്പുകളെ സമുദ്രം വരെയും ചില്ലികളെ നദി വരെയും നീട്ടിയിരുന്നു. എന്നാൽ ഒരു ചോദ്യം ഉയർന്നു വരുന്നു 12-ാം വാക്യത്തിൽ, വഴി പോകുന്നവരൊക്കെയും അതിനെ പറിപ്പാൻ തക്കവണ്ണം നീ അതിൻ്റെ വേലികളെ പൊളിച്ചു കളഞ്ഞതെന്ത്? ദൈവം തൻ്റെ മുന്തിരിവള്ളി നട്ടിട്ട് വർഷങ്ങളോളം അതിന് ചുറ്റും ഒരു വേലി കെട്ടിയിരുന്നു. 600 വർഷക്കാലം ജനം ദേശത്ത് സുവീര്യമായി ജീവിച്ചു. അവരെ നശിപ്പിക്കുവാൻ ദൈവം അക്കാലത്തെ യാതൊരു ജാതിയെയും അനുവദിച്ചില്ല. മിസ്രൈമിയർ ഇസ്രായേലിനെതിരായി വന്ന് വിജയങ്ങൾ വരിച്ചു എങ്കിലും അവരെ നശിപ്പിച്ചില്ല. സിറിയയുടെയും ഹിത്യരുടെയും കാര്യവും അതുതന്നെയാണ്. എന്നാൽ ദൈവം വേലി പൊളിച്ചു കളകിയും ഇസ്രായേൽ തങ്ങളുടെ ശത്രുക്കൾ അകത്ത് പ്രവേശിക്കാൻ ദൈവം അവരെ അനുവദിക്കുകയും ചെയ്ത കാലം വന്നു. എന്തുകൊണ്ടാണെന്നറിയാമോ? ഇസ്രായേൽ തങ്ങളുടെ ഇടയനെ ഉപേക്ഷിച്ചു കളഞ്ഞതാണ് കാരണം. ദൈവത്തെ വേണ്ട എന്ന് അവർ തീരുമാനിച്ചതാണ് കാരണം. 17-ാം വാക്യം നോക്കിക്കാട്ടെ, നിന്റെ കൈ നിന്റെ വലത്തുഭാഗത്തെ പുരുഷന്റെ മേൽ, നീ നിനക്കായി വളർത്തിയ മനുഷ്യപുത്രന്റെ മേൽ തന്നെ ഇരിക്കട്ടെ. ദൈവത്തിൻ്റെ വലത്ത് കൈയാണ് ശക്തിയുടെ സ്ഥാനം. ആരാണ് ദൈവത്തിൻ്റെ വലത്തുഭാഗത്തുള്ളത്? ഇസ്രായേലിൻ്റെ മശിഹായാണ് അവിടെയുള്ളത്. 110-ാം സങ്കീർത്തനത്തിൻ്റെ 1-ാം വാക്യത്തിൽ ദാവീദ് ഇപ്രകാരം എഴുതി, യഹോവ എൻ്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്തുഭാഗത്തിരിക്കാം. താൻ മശിഹ ആകുന്നു എന്നുള്ള അവകാശത്തെ ശത്രുക്കൾ ചോദ്യം ചെയ്തപ്പോൾ കർത്താവായ യേശു ഇത് തന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതായി ചൂണ്ടിക്കാണിച്ചു. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിൽ നാം അത് കാണുന്നു. ഉൽപ്പത്തി പുസ്തകം 35-ാം അധ്യായത്തിൽ, ബേത്ലഹേമിലേക്കുള്ള വഴിയരികിൽ റാഹേൽ തൻ്റെ 2-ാമത്തെ പുത്രനെ പ്രസവിച്ചതിനെക്കുറിച്ചുള്ള വിവരം നമുക്ക് ലഭിക്കുന്നു. ബെന്യാമീനാണ് ആ കുട്ടി. എന്നാൽ റാഹേൽ അങ്ങനെയല്ല അവനെ വിളിച്ചത്. താൻ പ്രസവിച്ച ആ കുട്ടിയെ നോക്കിയിട്ട് അവൾ അവന് ബെനോനി എന്ന് പേരിട്ടു. അതിൻ്റെ അർത്ഥം എൻ്റെ കഷ്ടതയുടെ പുത്രൻ എന്നാണ്. എന്നാൽ യാക്കോബ് അവനെ നോക്കിയപ്പോൾ ആ കുട്ടിക്ക് റാഹേലിനെ പോലെ സുന്ദരമായ നയനങ്ങളുണ്ടായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. നാം അവനെ ബെനോനി എന്ന് വിളിക്കുകയില്ല, അവനെ ബെന്യാമീൻ എന്ന് വിളിക്കുമെന്ന് യാക്കോബ് പറഞ്ഞു. അവൻ എൻ്റെ വലങ്കൈയുടെ പുത്രനാണെന്നത്ര യാക്കോബ് പറഞ്ഞത്. 1-ാമത്തെ പ്രാവശ്യം കഷ്ടതയുടെ പുത്രനായി ഭൂമിയിൽ വന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിഴലാണ് ബെന്യാമീൻ. എന്നാൽ ഇന്ന് അവൻ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവനെക്കുറിച്ച് പിതാവ് ഇങ്ങനെ പറഞ്ഞു, നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം എൻ്റെ വലത്തുഭാഗത്തിരിക്ക എന്ന്. ഒരിക്കൽ ആ പദവിയിൽ നിന്ന് അവൻ ഈ ഭൂമിയിൽ മടങ്ങി വരുവാൻ പോകുകയാണ്. 18-ാം വാക്യം, എന്നാൽ ഞങ്ങൾ നിന്നെ വിട്ട് പിന്മാറുകയില്ല, ഞങ്ങളെ ജീവിപ്പിക്കണമേ, എന്നാൽ ഞങ്ങൾ നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കും. ഞങ്ങളെ ജീവിപ്പിക്കണമേ, എന്നാൽ ഞങ്ങൾ നിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കും. 85-ാം സങ്കീർത്തനത്തിൻ്റെ 6-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് പറഞ്ഞിരിക്കുന്നത്, നിന്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കയില്ലയോ. ഇന്ന് നമുക്ക് ഒരു ആത്മീയ ഉണർവിൻ്റെ ആവശ്യമുണ്ട്, ഒരു ജീവിപ്പിക്കലിൻ്റെ ആവശ്യം. ദൈവമേ, ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്ന് ഈ പല്ലവി നാം കാണുന്നു, 3-ാം പ്രാവശ്യമാണിത് കാണുന്നത്. 19-ാം വാക്യത്തിൽ, സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ, ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ, ഞങ്ങൾ രക്ഷപ്പെടേണ്ടതിന് തിരുമുഖം പ്രകാശിപ്പിക്കണമേ. ഇത് വളരെ മനോഹരമായ സങ്കീർത്തനമാണല്ലേ, 80-ാം സങ്കീർത്തനം. ഇനി നമുക്ക് 81-ാം സങ്കീർത്തനത്തിലേക്ക് വരാം. വിടുതലിൻ്റെ ഒരു ഗാനമാണ് ഈ സങ്കീർത്തനം. ഇത് മുമ്പിലത്തെ സങ്കീർത്തനവുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു. വേറെ വിധത്തിൽ പറഞ്ഞാൽ നമുക്ക് ഒരു തുടർ കഥയാണ് ഇവിടെ ലഭിക്കുന്നത് എന്നർത്ഥം. കഴിഞ്ഞ സങ്കീർത്തനത്തിലെ പ്രാർത്ഥന യുഗാന്ത്യത്തിൽ യാക്കോബിൻ്റെ കഷ്ടകാലത്തേക്കുള്ള ഒരു പ്രാർത്ഥനയാണ്. ഇന്ന് നമുക്കുള്ള ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന ആമേൻ കർത്താവായ യേശുവെ വേഗം വരയണമേ എന്നുള്ളതാണ്. വെളിപ്പാട് ദിവസം 22:20. അതിനിടയിൽ അവൻ്റെ മഹത്വമുള്ള വചനം കൊടുക്കുവാൻ നമ്മെ സഹായിക്കണമേ എന്ന് നമുക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇത് വിടുതലിൻ്റെ ഒരു ഗാനമാണ്. സംഗീത പ്രമാണിക്ക് ഗദ്യരാഗത്തിൽ ആസാഫിൻ്റെ ഒരു സങ്കീർത്തനം എന്നാണ് ഇതിൻ്റെ തലക്കെട്ട്. ഞാൻ ഇതിൻ്റെ ആദ്യത്തെ നാല് വാക്യങ്ങളൊന്ന് വായിക്കാം. നമ്മുടെ ബലമായ ദൈവത്തിന് ഘോഷിപ്പിൻ, യാക്കോബിൻ്റെ ദൈവത്തിന് ആർപ്പിടുവിൻ, തപ്പും ഇമ്പമായുള്ള കിന്നരവും വീണയും എടുത്ത് സംഗീതം തുടങ്ങുവിൻ. അമാവാസിയിലും നമ്മുടെ ഉത്സവ ദിവസമായ പൗർണമാസിയിലും കാഹളമൂതുവിൻ. ഇത് ഇസ്രായേലിനൊരു ചട്ടവും യാക്കോബിൻ ദൈവത്തിൻ്റെ ഒരു പ്രമാണവുമാകുന്നു. പൗർണമാസിയിൽ കാഹളം ഊതുന്നതാണ് ഈ ഭാഗത്തെ പ്രധാന കാര്യം എന്നത്ര ഞാൻ കരുതുന്നത്. നീതി സൂര്യൻ തൻ്റെ ചിറകൻ കീഴിൽ സ്റ്റോകോപശാന്തിയോടുകൂടി ഉദിക്കുന്നതിന് മുമ്പേ പൂർണ്ണ ചന്ദ്രൻ പ്രത്യക്ഷപ്പെടുന്നു. അവൻ അവരെ വിടുവിക്കുവാനാണ് വരുന്നത്. ഇവിടെ കൂടാരപ്പെരുന്നാളിൻ്റെ മനോഹരമായൊരു ചിത്രം നമുക്ക് ലഭിക്കുന്നു. ആണ്ടിൻ്റെ ആരംഭത്തിൽ ഇസ്രായേലിന് നാല് ഉത്സവങ്ങൾ ഉണ്ടായിരുന്നു. അവ പെസഹ പെരുന്നാൾ, പെന്തക്കോസ് പെരുന്നാൾ, ആദ്യഫല പെരുന്നാൾ, കൂടാരപ്പെരുന്നാൾ എന്നിവയായിരുന്നു. ഈ സങ്കീർത്തനം കാഹളപ്പെരുന്നാൾ എന്നും വിളിച്ചിരുന്ന കൂടാരപ്പെരുന്നാളിനോട് ബന്ധപ്പെട്ടിരിക്കുന്നതായി തോന്നുന്നു. ഇത് ഇസ്രായേലിനൊരു ചട്ടവും യാക്കോബിൻ ദൈവത്തിൻ്റെ ഒരു പ്രമാണവുമാകുന്നു. അതൊരു വലിയ ദിവസമായിരുന്നു. അതിൻ്റെ നിവൃത്തി ഇനിയും ഭാവിയിലായിരിക്കും. 8-9 വാക്യങ്ങളിൽ നാം കാണുന്നത്, എൻ്റെ ജനമേ കേൾക്ക, ഞാൻ നിന്നോട് സാക്ഷ്യം പറയും, ഇസ്രായേലെ നീ എൻ്റെ വാക്ക് കേട്ടെങ്കിൽ കൊള്ളായിരുന്നു. കർത്താവ് അവരുടെ പഴയ ചരിത്രം ഓർമ്മിപ്പിക്കുകയാകുന്നു. അവൻ പറയുന്ന, അന്യദൈവം നിനക്കുണ്ടാകരുത്, യാതൊരു അന്യദൈവത്തെയും നീ നമസ്കരിക്കരുത്. 10 വാക്യത്തിൽ, മിശ്രയീം ദേശത്തു നിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു, നിന്റെ വായ് വിസ്താരത്തിൽ തുറക്ക, ഞാൻ അതിനെ നിറയ്ക്കും. ഇത് ഇസ്രായേലിനുള്ളൊരു വാഗ്ദത്തമാണ്. എന്നാൽ നമുക്കും ഈ വാക്യത്തിൽ ഒരു ആത്മീയ പാഠമുണ്ട്. ദൈവം എന്നെ മിശ്രയീമിൽ നിന്ന് കൊണ്ടുവന്നില്ല, എന്നാൽ അവൻ എന്നെ പാപത്തിൽ നിന്ന് രക്ഷിച്ചു. മിശ്രയീം ഈ ലോകത്തിലെ പാപത്തെയാണ് കുറിക്കുന്നത്. നിന്റെ വായ് വിസ്താരത്തിൽ തുറക്കുക, ഞാൻ അതിനെ ആത്മീയ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കാമെന്ന് ദൈവം ഇപ്പോൾ പറയുന്നു. ദൈവം അതത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ദൈവം എനിക്ക് നല്ലവനായിരിക്കുന്നു. 11 വാക്യത്തിൽ, എന്നാൽ എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടനുസരിച്ചില്ല, ഇസ്രായേൽ എന്നെ കൂട്ടാക്കിയതുമില്ല. ഇസ്രായേൽ എന്നെ കൂട്ടാക്കിയതില്ല എന്നിവിടെ പറയുന്നു. അവൻ ഇന്നും ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞിട്ടില്ല. ദൈവവുമായുള്ള അവരുടെ ബന്ധത്തിൽ മറ്റ് രാജ്യങ്ങളുമായി അവർക്ക് വലിയ വ്യത്യാസം ഒന്നും തന്നെയില്ല. വ്യക്തികളായും സമൂഹമായും നാം ദൈവത്തിങ്കിലേക്ക് തിരിയേണ്ടത് ആവശ്യമാണ്. അതെ, ദൈവം നമ്മെ അവങ്കിലേക്ക് ആകർഷിക്കുന്നത്, നാം അവങ്കിലേക്ക് തിരിയണമെന്ന് പറയുന്നത് ദൈവത്തിന് എന്തെങ്കിലും കാര്യം ഉണ്ടാകാനായിട്ടല്ല, പിന്നെയോ നമ്മുടെ നന്മയ്ക്കായിട്ടാണ്. ഇസ്രായേൽ ഇത് പല പ്രാവശ്യം കേട്ടു, പക്ഷേ അവർ ഒരിക്കലും അനുസരിക്കുവാൻ തയ്യാറായിരുന്നില്ല. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ദൈവത്തിലേക്ക് തിരിയുന്ന ആ മനോഭാവം, ആ താല്പര്യമാകുന്നുവോ ഉള്ളത്? പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ വചനം